ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള എൽ പി ജി വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. എൻ ഡി എ അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ മൂന്നാം തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സസ് ദിനം. ഐ പി എൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്കുമേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരി അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പൊതുഗതാഗത സൌകര്യമോ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള എൽ പി ജി വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 എൽ പി ജി സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. ഗൾഫ് പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി മന്ത്രാലയം പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി അസീം മഹാജൻ അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
Ministry of External Affairs continues to closely monitor the developments in the Gulf and West Asia region. Our efforts are focused on ensuring the safety and welfare of the large Indian community in the region. We are in constant touch with the state governments and union territories for sharing information and to coordinate our efforts. The dedicated special control room in the ministry is operational to respond to queries from Indian nationals and their families. Our embassies and consulates in the region are operating round the clock helplines to provide timely assistance to Indian nationals.
രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശ യാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണം. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും എൽ പി ജി ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ ഇന്നാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. കെ പി സി സി മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ കെ സി വേണുഗോപാൽ, ബി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം തേടുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ യു എ ഇ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞി മാക്സിമയുമായും പ്രധാനമന്ത്രി റോബ് ഗേട്ടനുമായും ചർച്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ന് ലോക നഴ്സസ് ദിനം. ലോകമെങ്ങുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിൻഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിൻഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുച്ചേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ രാജ്യം 3ാം സ്ഥാനത്താണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. രാജ്യത്ത് നിലവിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകളുണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ രാജ്യത്തിന് അഭൂതപൂർവമായ വളർച്ച കൈവരിക്കാനായതായും ശ്രീ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി.
2014 we had just 350 to 400 startups. Today we have more than 2 lakh. We stand number 3 in the world ecosystem of startups. In just one decade our defense production has gone up by 174 times to 1.54 lakh crore and our defense export has gone up 34 times in just one decade up to 23,622 crore.
ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 211 റൺ വിജയലക്ഷ്യം 7 വിക്കറ്റ് നഷ്ടത്തിൽ 6 പന്ത് ബാക്കി നിൽക്കെ ഡൽഹി മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. സൌത്ത് ഡംഡം മുനിസിപ്പാലിറ്റിയിലെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ മുൻ മന്ത്രി സുജിത് ബസുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് ഭരണകാലത്ത് മുനിസിപ്പാലിറ്റിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സുജിത് ബസു പണവും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതായി ആരോപിച്ചാണ് നടപടി. അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ BBG റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് BBG റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം, കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. അതിർത്തി കടന്നുള്ള ഏത് വിധത്തിലുള്ള പ്രകോപനങ്ങളെയും നേരിടാൻ രാജ്യം സുസജ്ജമെന്ന് നിയുക്ത ഇന്ത്യൻ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. വിദേശ മണ്ണിൽ നിന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് കൂടിയായ അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 3ാം തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സസ് ദിനം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.